നമസ്കാരം. ജ്യോതിർഗമയ എന്ന മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സർഗാത്മക വൈഭവം, സൃഷ്ടിപരമായ കഴിവുകൾ എല്ലാ മനുഷ്യരിലും ഈശ്വരൻ നിറച്ചിരിക്കുന്നു. എന്നാൽ ഈ കഴിവിനെ ഉപയോഗിക്കുന്നതാകട്ടെ ചുരുക്കം ചിലരും. ജീവിതത്തിന്റെ വിജയം നേടുന്നത് അങ്ങനെയുള്ളവരാണ്. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയും കൂടുതൽ മെച്ചപ്പെട്ട ഭാവിയെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയാറുണ്ട്. തിരക്കു പിടിച്ച ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളും അങ്ങനെ ഒരു ദുരന്തത്തിനിരയാവുന്നില്ലേ? സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു പുനരന്വേഷണത്തിനുള്ള വേദിയാണ് ജ്യോതിർഗമയ. ഈ അന്വേഷണത്തിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടുകൂടെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സർഗവൈഭവത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ക്രിയാത്മകമായ കഴിവുകൾ എങ്ങനെ മനുഷ്യ ജീവിതത്തെ ഉത്സാഹം കൊണ്ടും ഉന്മേഷം കൊണ്ടും നിറയ്ക്കുന്നു, അതിനെ പുതുമയുള്ളതാക്കി തീർക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് ആ ചിത്രം കാണാനുള്ള കഴിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ആദ്യം ഒരു ചിത്രം ഉണ്ടായിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം. ശരി, അങ്ങനെ ഒരു വിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ചെയ്യേണ്ടത് എന്താണ്?
ആദ്യം വിഷൻ നമ്മളോട് വന്നു കഴിഞ്ഞാല്, അഥവാ ഒരു ആഗ്രഹം ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പലതവണ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കണം എന്നുള്ളത്. ഇതന്നെയാണോ എന്റെ ലക്ഷ്യം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരസ്ത്രം ഒരേ ദിശയിലേക്ക് അയക്കുകയാണെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ കൊണ്ട് ചെന്ന് ചേരുന്നുള്ളൂ. കുറച്ച് സാധനം ഒരു ലക്ഷ്യം ഞാൻ വെച്ച് കണ്ടു, ഓക്കെ എനിക്ക് നല്ലൊരു പാട്ടുകാരനാവണം എന്റെ ഒരു സ്വപ്നം. കുറച്ചു കാലം നേരം എനിക്ക് തോന്നുകയാണ് നല്ല പാട്ടുകാരനായിട്ട് ഇപ്പോ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, ഒരുപാട് ഗായകന്മാരുള്ള ലോകമല്ലേ, അപ്പൊ എനിക്ക് മാറാം, എന്നാൽ എനിക്ക് നല്ലൊരു ഡാൻസർ ആവണം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് തോന്നുന്നു ഡാൻസേഴ്സിന്റെ കോമ്പറ്റീഷൻ ഒരുപാടാണ്. ഇങ്ങനെ എന്നൊന്നും നിങ്ങളുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു ചിത്രത്തിനും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിനും പൂർണ്ണമായ ഭാവം കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ആവണം എന്നൊരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ പല തവണ നമ്മൾ അതിനുവേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇത് തന്നെയാണോ, അതോ എനിക്ക് വീണ്ടും ഞാൻ മാറും ഇതിൽ നിന്ന്. അങ്ങനെ അനവധി തവണ അനലൈസേഷൻ അഥവാ വിശകലനം ചെയ്ത് സ്വന്തം ജീവിതത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം.
എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യം, പക്ഷെ അത് ചെയ്യാനുള്ള കഴിവുകൾ, ടാലന്റ് എന്റെ ഉള്ളിലുണ്ടോ? ഇപ്പോ പല കുട്ടികളും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാരനാവണം അല്ലെങ്കിൽ ഇന്ന ആളാവണം, അതിനുവേണ്ടി സമയം പഠിത്തത്തിൽ നിന്ന് പോലും സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി പോകുന്നു. പക്ഷെ അതിന് തക്ക ശാരീരിക ക്ഷമത പോലും ഇല്ലാത്തവര്, പിന്നെ കുറച്ച് മുതിർന്നു കഴിയുമ്പോഴാണ് അവർക്കറിയുന്നത് എനിക്ക് എന്റെ ഈ ശരീരം കൊണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ അവരതൊന്ന് മാറിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ കഴിവുകളെ, നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ആ കഴിവുകളെ മനസ്സിലാക്കിയാലല്ലേ ഇത് സാധിക്കും?
അങ്ങനെ പറയാൻ പറ്റില്ല. ലോകത്തെ നമ്പർ വൺ ഓട്ട വേഗത്തിൽ ഓടിയ ഒരു ഓട്ടക്കാരിയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. കാല് തളർന്നു നിൽക്കുന്ന കുട്ടിയെ 9 വയസ്സുവരെ. അപ്പൊ കാല് തളർന്നു കിടക്കുന്ന സമയത്തൊക്കെ കുട്ടിയുടെ അടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കാറ്, മോളെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായിട്ട് നീ മാറിയിരിക്കണം, ആ ഒരു ലക്ഷ്യം നീ കണ്ടുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റും, നീ അങ്ങനെയാവുന്നതാണ്. കിടന്ന കിടപ്പിൽ നടക്കാൻ പറ്റാത്തൊരു കുട്ടി സ്വപ്നം കണ്ടത് ലോകത്തിലെ നമ്പർ വൺ വേഗത്തിൽ ഓടുന്ന ഓട്ടക്കാരിയാവാനാണ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ വിഷ്വലൈസേഷന്റെ ഏറ്റവും വലിയ വിശേഷത ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്, നമുക്ക് ആവുന്നു എന്നൊരു സംഗതിയില്ല, പക്ഷെ എടുത്തതിൽ ഉറച്ചു നിൽക്കൂ, അതാണ് ഇമ്പോർട്ടന്റ്. നാളെ ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാവണം എന്റെ സ്വപ്നം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ ശേഷം ഞാനത് മാറിപ്പോവോ എന്നാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല. അല്ലാതെ ശാരീരിക ക്ഷമത കുറഞ്ഞതുകൊണ്ട് എത്താൻ പറ്റാതെ നിങ്ങൾക്ക് വരില്ല. അത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു കുട്ടിയുടെ അനുഭവം, വലതുകൈയില്ലാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് ഗുസ്തിക്കാരനാവാനായിട്ടുള്ള മോഹം വന്നു. അപ്പൊ ആ കുട്ടി പോയിട്ട് ഗുസ്തി പഠിപ്പിക്കുന്ന സാറിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് എനിക്കൊരു ഗുസ്തിക്കാരനാവണം എന്നുള്ളതായിട്ടുള്ള മോഹമുണ്ട്. അപ്പോ സാറ് ആദ്യം ചോദിച്ചു അവന്റെ അടുത്ത്, നിന്റെ ഒരു കൈകൊണ്ട് മാത്രം ഞാൻ നിന്നെ എങ്ങനെ ഗുസ്തിക്കാരനാക്കാൻ പഠിപ്പിക്കും? അപ്പൊ അവന്റെ അമിതമായിട്ടുള്ള ആഗ്രഹം കണ്ടപ്പോ പിന്നെ ചേർത്തു. പക്ഷെ എല്ലാ സമയത്തും അവൻ ഒരൊറ്റ കാര്യം മാത്രമേ, ഒരൊറ്റ അതിന്റെ ഒരു ടെക്നിക്ക് മാത്രമേ അവനെ പഠിപ്പിച്ചുള്ളൂ. ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ച് പഠിച്ച് അവൻ അത് പ്രവീണനായി കഴിഞ്ഞു. അപ്പൊ അവസാനം അവൻ അടുത്ത ഗ്രാമത്തില് കോമ്പറ്റീഷൻ വന്ന സമയത്ത് സാർ അവനെ സെലക്ട് ചെയ്തയക്കാണ് അതിനുവേണ്ടി. അപ്പൊ അവൻ വിചാരിക്കും എനിക്ക് ഒന്നാമതൊരു കൈയില്ല, രണ്ടാമതാകെ ഞാൻ പഠിച്ചത് ഒരേ ഒരു മെത്തേഡ് മാത്രം. ഈ ഒരു മെത്തേഡും കൊണ്ടുപോയിട്ട് ഞാൻ ഒരൊറ്റ ടെക്നിക്കും കൊണ്ടുപോയിട്ട് എങ്ങനെ ഞാൻ അവിടുന്ന് പാസ്സാവുന്ന ആലോചിക്കുകയാണ്. പക്ഷെ അവൻ ചെന്ന് ആദ്യത്തെ പ്രാവശ്യം അവന്റെ ശത്രു വന്ന വശം ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അവൻ ജയിച്ചു, മറ്റുള്ളവർ എഴുത്തിക്കഴിഞ്ഞു. അവൻ അപ്പൊ അവന് സന്തോഷം സഹിച്ചില്ല, അപ്പൊ അവൻ അതുകൊണ്ട് ഓടി വരികയാണ് സാറിന്റെ അടുത്തേക്ക്. അപ്പൊ സാറിനോട് ചോദിക്കും, എന്ത് മാജിക്കാണ് സാർ ചെയ്തത് എന്റെ അടുത്ത്, അല്ലാണ്ട് എങ്ങനെ ഞാൻ ഈ ട്രോഫി വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ പറയാണ്, നിന്റെ വലത് കൈ ഇല്ല എന്നുള്ളതായിട്ടുള്ള ആ ഒരു വീക്ക്നെസ്സിനെ ഞാൻ പോസിറ്റീവിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കാരണം അത് ആ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പിൽ എതിരാളിക്ക് ഇവനെ വീഴ്ത്തണമെങ്കിൽ അവന്റെ വലത് കൈ പിടിക്കണമായിരുന്നു. അപ്പൊ അയാൾ വലത് കൈ തപ്പാണ്, നേരം കൊണ്ട് ഇവൻ അയാളെ വീഴ്ത്തിയടിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ലൈഫിൽ നമുക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വാഞ്ചയുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും എത്താൻ പറ്റുന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് എന്ത് ലെവലിലും ആവാം, ഫിനാൻഷ്യൽ ആവാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ആവാം, ഏത് തലത്തിലും നിങ്ങൾ കണ്ടോളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എടുത്ത നിശ്ചയം, എന്റെ സങ്കല്പം, അതെന്നും മാറുന്നതാകരുത്. ഒരൊറ്റ ആദ്യത്തെ, അതുകൊണ്ടാണ് നമ്മുടെ എയിം നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് അതിന് വേണ്ടത്, എയിം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരിക്കണം. പലതവണ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് എനിക്ക് എന്റെ ലൈഫ് ഇതിൽ മാറ്റമില്ല എന്ന അത്രയും ദൃഢ നിശ്ചയത്തിലെടുത്ത എയിം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാം.
എനിക്ക് പരിചയമുള്ള ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ വേണ്ടി ഒരുപാട് അദ്ദേഹത്തിന്റെ ഊർജം ചിലവാക്കി. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ ഗ്ലാമർ കൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു താല്പര്യം വന്നത്. പക്ഷെ കുറെ പോയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കുറച്ച് ജോലി നോക്കിയെങ്കിലും അതിൽ നിന്ന് മാറി പിന്നീട് മറ്റ് മേഖലകളിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് ആ ഒരു സമയം ചിലപ്പോൾ സേവ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഗതി അതിനകത്തില്ല. നമ്മുടേതായിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾക്കനുസരിച്ചു കൊണ്ടുള്ള ഒരു ഒരു ഗോൾ സെറ്റിംഗ് എന്നൊരു കാര്യം വരുന്നില്ല.
രണ്ട് വിധത്തിലുണ്ട് അതില്. ഒന്ന്, എന്റെ ഉള്ളിലുള്ള എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ ഞാൻ എന്റെ എയിം കാണുകയാണെങ്കിൽ അത് കുറച്ച് വേഗത്തിൽ എനിക്കതിന് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റത് പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് എവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ, ഞാൻ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നതായിട്ടുള്ള സ്വപ്നം കണ്ടു, അതനുസരിച്ച് എന്റെ കാലിബർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്നതിന് സ്റ്റെപ്പ് ഉണ്ട്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കില്ല.
നമ്മൾ ഈ ശാസ്ത്രജ്ഞരെ ഈ രണ്ട് റൈറ്റ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, വലത്ത് ഭാഗം കൂടുതൽ ഇമോഷണലായ കാര്യങ്ങൾ, മ്യൂസിക്കലായ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ ഇടത്ത് ഭാഗം കണക്ക് കൂട്ടുന്നതിനെ കുറിച്ചും. അപ്പൊ ചില കുട്ടികളിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടത്ത് ഭാഗം ഡെവലപ്പ് ചെയ്തവർക്ക് കണക്കിൽ കൂടുതൽ താല്പര്യം കാണുകയും വലത് ഭാഗം ഡെവലപ്പ് ചെയ്തവർക്ക് സംഗീതത്തിലും സാഹിത്യത്തിലും താല്പര്യം കാണും. അപ്പൊ ഈ തനത ഇതിനെ മാറ്റിമറിക്കാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും. കാരണം ഒരു മനുഷ്യാത്മാവിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവരുടെ ഒരു ഭാഗം മാത്രം ഡെവലപ്പ് ആവണം എന്ന് വെച്ചാല്, ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് സാധാരണയായി കണ്ടുകഴിഞ്ഞാൽ ഇതിൽ മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. അതായത് ലേഡീസിലാണെങ്കിൽ അവരുടെ റൈറ്റ് ഹെമിയോസ്ഫിയറും ജെൻസിലാണെങ്കിൽ ലെഫ്റ്റ് ഹെമിയോസ്ഫിയർ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് ജെൻസ് ആണെങ്കിൽ എപ്പോഴും റിസ്ക് ടേക്ക് ചെയ്യാൻ, എന്ത് പ്രശ്നം വന്നാൽ അതിനെ അഭിമുഖീകരിക്കണമെങ്കിലോ ഉത്തരവാദിത്വം എടുക്കണമെങ്കിലോ ഒക്കെ മുന്നോട്ട് വരാൻ തയ്യാറാവും. പക്ഷെ ലേഡീസ് ആണെങ്കിൽ കെയറിംഗ് ആണ്, ലവിംഗ് ആണ്, പക്ഷെ സെൻസിറ്റീവ് ആവും. പുരുഷന്മാരാണെങ്കിൽ ഇതൊക്കെ ആണെങ്കിലും അപ്പൊ ഈഗോ ആവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു സൈഡിനെ മാത്രം ഡെവലപ്മെന്റ് സംഭവിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അഥവാ സെൽഫ് കോൺഷ്യസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആത്മബോധം കൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ബാലൻസ്ഡ് ആയി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാം, പക്ഷെ രണ്ടിനെയും നെഗറ്റിവിറ്റി ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ നമ്മളിത് തിരിച്ചു കാണാറുണ്ട്, ശകുന്തലാദേവി കണക്കിലാണല്ലോ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് കണക്കിൽ പറ്റില്ലായിരുന്നുവെങ്കിൽ ശകുന്തലാദേവിയുടെ ലെഫ്റ്റ് ഭാഗം ഹെമിസ്ഫിയർ ഡെവലപ്പ് ഇല്ലായിരുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ ജനിച്ചു വരുന്ന സന്ദർഭത്തിൽ എനിക്ക് ഏതിൽ എന്റെ ഇൻട്രസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, താല്പര്യങ്ങൾ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്, അതിന്റെ ആധാരത്തിൽ അവരുടെ ഏത് കോൺഷ്യസ് ബോഡി കോൺഷ്യസ് ഏത് ലെവലിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആധാരത്തിൽ മാത്രമാണ് നമ്മുടെ ബാലൻസ്ഡ് അല്ലാത്ത പ്രവർത്തനം. ആ ബാലൻസ്ഡ് അല്ലാത്ത പ്രവർത്തനം കൊണ്ടാണ് ഒരു ഭാഗം ഏത് മാത്രം ആക്റ്റീവ് ആവുന്നോ അതിന്റെ നെഗറ്റീവ് ഒപ്പം ഉയർന്നു വരുന്നത്. അതേസമയം ബാലൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റേജാണ് ഈ സോൾ കോൺഷ്യസ് അഥവാ ആത്മബോധത്തിലുണ്ടാവുന്നത്.
എനിക്ക് തോന്നുന്നു ധ്യാനം ഈ വ്യത്യാസത്തെ മറികടക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് പറയാം.
തീർച്ചയായിട്ടും. കാരണം ധ്യാനത്തിന്റെ ആദ്യപടി സെൽഫ് റിയലൈസേഷനാണ്. അപ്പൊ സെൽഫിനെ കുറിച്ച് അറിയാം മനുഷ്യന്മാർക്ക്, ഞാൻ എന്നുള്ള അറിവുണ്ട്. പക്ഷേ അറിവിനെ നമ്മുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ ബോധം എന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. അറിവും ബോധവും രണ്ട് രണ്ടാണല്ലോ. ഒന്നെനിക്ക് അറിവുണ്ട് ഞാൻ ആത്മ, മറ്റൊന്നെന്റെ ബോധതരത്തിൽ ഞാൻ ആത്മാന്നത് സ്വീകരിക്കുകയാണ്. ആ അക്സെപ്റ്റൻസ്, ആ സ്വീകാര്യത ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മാവിനുള്ളിൽ നിന്ന് ആ ഒരു ശക്തിനെ കൊണ്ടുവരികയും ചെയ്യും, അത് ബാലൻസ് ചെയ്ത് പോവുകയും ചെയ്യും.
നേരത്തെ നമ്മൾ ഈ വിഷൻ കാണുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ പല സ്റ്റെപ്പുകൾ ഉണ്ട്.
അപ്പൊ
ഈ വിഷൻ കാണുന്നത് ഇപ്പൊ ജീവിതത്തിൽ വിജയിക്കണം, അതിനൊരു വിഷൻ കാണണം, അതാണോ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്?
ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ എന്റെ എയിം ക്ലിയർ ആക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്റെ മെന്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ വേണമെന്ന് വെച്ചാലും, സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എനിക്ക് എന്റെ ഈ കമ്മിങ് ഒരു 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കും. അവൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എന്റെ ഈ എക്സാം പുറത്ത് കിടക്കുമ്പോൾ ഇന്നൊരു 80% മാർക്ക് കിട്ടിയാൽ പോലും പാരലൽ കോളേജിൽ പോകേണ്ടതായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ശരി 80% മേലെ പോകണം, അല്ലെങ്കിൽ 90% മാർക്ക് എനിക്ക് കിട്ടിയേ പറ്റൂ. പ്രസന്റ് ടൈമിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 60% ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അവന് കിട്ടുന്നത് എത്രയാണ്? 90%. ഇത് ഇവൻ കുറച്ച് മുന്നേ നമ്മുടെ 10th ആരംഭ കാലഘട്ടത്തിൽ നോക്കുകയെന്ന് വിചാരിക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും അവൻ ആദ്യം ചെയ്യേണ്ട അതിന്റെ സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ എനിക്ക് ആ 90% അറൌണ്ട് 90% മാർക്ക് വാങ്ങിക്കഴിയുമ്പോൾ എന്റെ ഫീലിങ്സ് എന്തായിരിക്കും? ഞാൻ എന്റെ ക്ലാസ് മുറിയിൽ നിന്ന് ഒരുപക്ഷെ തുള്ളിച്ചാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുമായിരിക്കും ഉണ്ടാവുക. എന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപക്ഷെ എനിക്ക് എന്റെ സന്തോഷം നിയന്ത്രിക്കാനാവാതെ പോയി കെട്ടിപ്പിടിക്കുകയായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ മിണ്ടാൻ പറ്റാതെ എന്റെ അമ്മേനെയോ അച്ഛനെയോ അല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്തൊക്കെ എന്തൊക്കെ പ്രകടനം, അങ്ങനെയൊക്കെ ഒരു മാർക്ക് കിട്ടുമ്പോൾ ഈ ഒരു മാജിക് ചേഞ്ച് ആ കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ സംഭവിച്ചേക്കാം. അതെല്ലാം ഞാൻ വിഷം ചെയ്ത് നോക്കാം. എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ഞാൻ എന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യും, അത് ഫുള്ളായിട്ട് ആ സന്തോഷത്തിന്റെ സ്റ്റേജിലേക്ക് അങ്ങ് മാറുക. അത് മാറിക്കഴിഞ്ഞ ശേഷം അതിനെ ഫീൽ ചെയ്ത് നോക്കുക. എഗെയിൻ ആൻഡ് എഗെയിൻ ആ പിക്ചർ ക്രിയേറ്റ്
ചെയ്യുക. അടുത്ത ഒരു വിഷൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം
സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പറയും മെന്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ അതിനെ പലതവണ ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, യെസ് ഐ ആം സക്സസ്ഫുൾ. ഈ അഫർമേഷൻ ഉണ്ടല്ലോ, ഈ ഊന്നൽ കൊടുക്കല്, അത് നമ്മുടെ ഉള്ളിനുള്ളിൽ പോയിട്ട് ഊർജ്ജം നിറയ്ക്കാൻ തുടങ്ങും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഫിയർ ഫോൾഡർ ഉണ്ടല്ലോ, അത് പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ശക്തി അവനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഫീലിംഗ് ാവും വരെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കണം ആ കാര്യം. കാരണം എനിക്ക് തോന്നണം ഇപ്പൊ എന്റെ പ്രസന്റ് സ്റ്റേജിൽ ഞാൻ 60% ഉള്ള ആളെ മറന്നേ പോയിരിക്കുന്നു, അതേസമയം ആ 90% മാർക്ക് വാങ്ങിയ ആള് 100% കൂടി എന്റെ മുന്നിൽ ജീവിച്ചെത്തിയിരിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ട പണി നമ്മൾ ചാർജിങ് എന്ന് പറയും. ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലവിധത്തിലും നമ്മുടെ ബുദ്ധി നമ്മളോട് ചോദ്യം ചെയ്തേക്കാം. 60% മാർക്ക് വാങ്ങിച്ച നീ എന്തിനാ മോനെ ഇങ്ങനെ ദിവാസ്വപ്നം കാണുന്നത്? എന്റെ ഉള്ളിൽ തന്നെ ചോദ്യം വരും. കാരണം ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് ഉപബോധ മനസ്സ് പറയാണ് നിന്നെ കൊണ്ട് പറ്റും. ഉടനെ എന്റെ ബുദ്ധി തിരിച്ച് എന്നോട് പറയും, നടക്കണമല്ല കാര്യം പറയും, ഒരു 65 വാങ്ങിച്ചു ഇങ്ങനെ കടന്നു കിട്ടിയാൽ മതി. ഇതൊക്കെ ഇതതിൽ പല വിധത്തിലുള്ള നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ബ്ലോക്കുകൾ നമുക്ക് ഉണ്ടാവാം. അപ്പൊ ആ ബ്ലോക്കുകളൊക്കെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ട ഒരു വിഷൻ, അതിന്റെ സത്യത്തിന് അതിന്റെ ചാർജിങ് പ്രൊസീജിയർ എന്ന് പറയും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? നമുക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പൊ ഞാൻ എന്റെ ആ സ്വപ്നത്തിൽ എനിക്കിരിക്കാൻ പറ്റുന്ന എന്റെ ഒരു വാഹനം പോലെ വലിയൊരു ബബിള് കാണാം. നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കുട്ടികളെ ഇങ്ങനെ സ്വബബിൾ പറത്തി വിട്ട് കണ്ടിട്ടില്ലേ? അതെ, അങ്ങനെ ഒരു വലിയൊരു കുമിള്, എനിക്കതിനുള്ളിൽ ഇരിക്കാൻ കഴിയണം. ആ അവസ്ഥയിൽ അതിനുള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം പതുക്കെ അതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ എയറിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത് ഒഴുകി അങ്ങ് നീലാകാശത്തിന് താഴെ ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ അതിവിശാലമായ ആകാശത്തിൽ അത് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുണ്ടല്ലോ, നമ്മുടെ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നമ്മൾ പരമാത്മാവിനെയാണ് കാണാറ്. പരമാത്മ സർവ്വഗുണങ്ങളുടെ സാഗരനായ ജ്യോതിസ്വരൂപനാണ്. അപ്പൊ ആ ജ്യോതിസ്വരൂപനായിരിക്കുന്ന പരമാത്മ, ഇനി ഏത് നിങ്ങളുടെ വിശ്വാസമാണെങ്കിലും ശരി, ഇപ്പൊ ക്രൈസ്റ്റ് ആണെങ്കിലും ക്രൈസ്റ്റും പറയുന്നുണ്ടല്ലോ ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഗുരുനാനാക്കും സച്ചിത്വം കാര നിരാകാര സ്വരൂപം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹിക്ക് നൂറുഹ എന്ന് പറയുന്നത് നൂറെന്ന് വെച്ചാൽ പ്രകാശം നടത്തും. അപ്പൊ ആ പ്രകാശ സ്വരൂപീയ രൂപത്തിൽ ഈശ്വരൻ, നിങ്ങളുടെ വിശ്വാസം എന്തോ, കാരണം നമുക്ക് അവിടെ ലൈറ്റാണ് ആവശ്യം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ലൈറ്റ്, ജീവിതത്തിലേക്ക് വേണ്ട എനർജി. അപ്പൊ ആ എനർജി തരാൻ വേണ്ടി, ആ ലൈറ്റ് തരാൻ വേണ്ടി ആ ഒരു ബബിളിന്റെ മേലെ വന്നിട്ട് ആ ഒരു ലൈറ്റ് ഇങ്ങനെ മറ്റൊരു നക്ഷത്രം വന്ന് നിൽക്കുമ്പോൾ നിൽക്കുന്നതായിട്ട് കാണുക. ദെൻ അതിനുള്ളതായിട്ടുള്ള റേസ് വന്ന് അങ്ങനെ ഒഴുകി ആ ബബിൾ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള ഫീൽ ചെയ്യാം നമ്മൾ. എന്നിട്ട് ആ റേസ് നമ്മളോട് നിറഞ്ഞ് നമ്മൾ ചാർജ്ഡ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ആ മുഴുവൻ എനർജി കൊണ്ട് ആ സുപ്രീം പവർ, അത് ആര് തന്നെയാണെങ്കിലും ശരി, ആ പരമമായ ശക്തി നമ്മളുള്ള ആ ശക്തി കൊണ്ട് നിറച്ച് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പൂർണ്ണ ഊർജ്ജം നിറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണണം. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മൾ കണ്ടതുകൊണ്ട് മാത്രം ആവില്ല, കാരണം പല തവണകളായിട്ട് നമ്മുടെ ഉള്ളിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ കൂടെ എത്ര എത്ര ഫയലുകൾ നമ്മുടെ ഫിയറിന്റെ കാര്യ കൂടി നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, 3 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫയലായി പോയിട്ടുണ്ടാവും. അപ്പൊ എത്ര തവണ എത്ര ഫയലുകളിൽ ഇതെന്റെ സബ് കോൺഷ്യസ് മൈൻഡുള്ളിൽ ക്രിയേറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളായിട്ടും എത്ര തവണ എനിക്ക് റിപ്പീറ്റ്, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10-15 തവണയെങ്കിലും നമ്മൾ ഈ കാര്യം കണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ ചാർജിങ് എന്നുള്ള പ്രക്രിയ പറയുന്നത്. ഇനി ഏർലി മോർണിംഗ് അവേഴ്സിൽ നമ്മൾ കുറച്ച് സമയം ഡീപ്പ് മെഡിറ്റേഷന് ശേഷം നെക്സ്റ്റ് മൊമെന്റിൽ ചെയ്യേണ്ടത് ഈ വിഷൻ കണ്ടു കഴിഞ്ഞ ശേഷം ആ അവേഴ്സിലാണെന്നുണ്ടെങ്കിൽ അതും പറയുന്നത് സൂര്യോദയത്തിന് മുന്നിലുള്ള സമയം നമ്മുടെ ബ്രെയിനിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ക്രിയാത്മകതയ്ക്ക് ക്രിയേറ്റിവിറ്റിക്ക് ആധാരമായിരിക്കുന്ന ഒരു ഹോർമോൺ നാച്ചുറലായിട്ട് സൂര്യോദയത്തിന് മുന്നെണീക്കുന്നവർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം അതിന്റെ പ്രൊഡക്ഷൻ കുറയുന്നാണ്
പറയുന്നത്. പണ്ട് മുതലേ ബ്രഹ്മ മുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം, കാരണം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കോപ്പിയെല്ലാം എഴുതി പഠിച്ച പഴഞ്ചൊല്ലുകൾ നേരത്തെ കിടന്ന് നേരത്തെ
എണീക്കണം.
പക്ഷെ ഇന്ന് കഴിയുന്നത്ര വൈകി ഉറങ്ങുക, കഴിയുന്നത്ര നൈറ്റ് ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. രാത്രി ജീവിതം ഇല്ലെങ്കിൽ അതൊരു നഗരമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തില്, ഇങ്ങനെ ഒരു സന്ദർഭത്തില് ഈ രാവിലെ എണീക്കുന്നതിന്റെ പ്രാധാന്യം എങ്ങനെ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാം?
ശരിക്കൊരു മനുഷ്യനെ കുറിച്ച് പറയപ്പെടുന്നറിയോ, കൂൾ ഹെഡ്, സോഫ്റ്റ് സ്റ്റൊമക് ആൻഡ് ഹോട്ട് ഫീറ്റ് എന്ന് പറയാം. തലയെപ്പോഴും തണുത്തിരിക്കണം, വയറെപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം, കാലെപ്പോഴും ചൂടായിരിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? തലയെപ്പോഴും ചൂടാണ്, വയറെപ്പോഴും ഹാർഡാണ്, കാലെപ്പോഴും തണുത്തിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യ ശരിക്കും തലകീഴായി നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാം തലകീഴായി കാണുന്നു. എനിക്ക് എപ്പോഴും എവിടെയോ ഞാൻ വായിച്ചത് ഓർമ്മ വരും, ഒരു വവ്വാലിന് ആരെ പറഞ്ഞു പോലും വവ്വാലിന്റെ അടുത്ത് പോയിട്ട് ലോകത്ത് ഇത്രയും സമയം തലകീഴായി നിൽക്കുന്ന നിനക്ക് തലകീഴായി നിൽക്കുന്നതിന്റെ ഒരു അവാർഡ് തരാൻ പോവുകയാണ്. ഞാൻ ഒരു ജോക്കിലെവിടെയോ വായിച്ചതാണ്. അപ്പൊ ഈ വവ്വാല് പറയുന്നത്, ഞാനോ, ഞാൻ ഒരാൾ മാത്രമേ ഇവിടെ തലകീഴായി നിൽക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തലകീഴായി നടക്കുന്നവരാണ് എന്ന്. അതുപോലെ ഇന്ന് ലോകത്ത് പൊതുവെ നേരത്തെ ഉണരുകയും ആ കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലാത്തവരെ കളിയാക്കാറുണ്ട്. കാരണം 90% ഹാബിറ്റിന് എന്തായി കഴിഞ്ഞിരിക്കുന്നു, വൈകി ഉണരുക, വൈകി ഉറങ്ങുക, തലകീഴായതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ബോഡി
എഴുന്നേൽക്കുന്നതിന്റെ ധാരാളം പേര് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നറിയില്ല. എന്തൊക്കെയാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നതിന്റെ നേട്ടങ്ങൾ?
ഏറ്റവും അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒന്ന്, ഈ പ്രകൃതി, ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതേ പഞ്ചതത്വങ്ങൾ കൊണ്ടാണ്. ആ പഞ്ചതത്വങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഉണർവും പഞ്ചതത്വങ്ങൾ വരുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്ത സമയം. പണ്ടത്തെ ആളുകളൊക്കെ പറയായിരുന്നു ഏഴര വെളുപ്പ് എന്നൊക്കെ, ഉച്ച 3:30 സമയം. ആ ഏഴര വെളുപ്പിന് ഉണർന്ന് കാര്യം ചെയ്യുക, ആ ഏഴര വെളുപ്പിന് ഉണർന്ന് തന്നെ പഠനം നടത്തുക, അല്ലെങ്കിൽ സാധന ചെയ്യുക. സംഗീതത്തിലൊക്കെ ഒരുപാട് ഉയർന്ന ആളുകൾ പലരും ആ അതിരാവിലെ ഉണർന്ന് വന്നിട്ട്, കാരണം സൂര്യോദയത്തില് ഒന്ന് പ്രകൃതി ഉണർന്നിരിക്കുകയായിരിക്കും, മറ്റൊന്ന് ആ സമയത്ത് ഉറങ്ങി ഉണർന്ന മനുഷ്യന്റെ സങ്കല്പങ്ങളിലെ നെഗറ്റീവിന്റെ പ്രഭാവം കുറവായിരിക്കും. പലരും ഉണർന്ന സമയത്ത് ടെൻഷൻ അവർക്ക് കുറവായിരിക്കും, കാര്യങ്ങൾ മുഴുകുമ്പോഴാണല്ലോ ടെൻഷൻ ഉണ്ടാവുക. അപ്പോ നമ്മുടെ മനുഷ്യ മനസ്സിലെ പ്രൊഡക്ഷൻ, തോട്ട്സിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ സങ്കല്പങ്ങളുടെ കലബില അന്തരീക്ഷത്തിൽ വളരെ കുറവാ. മറ്റെല്ലാ പൊല്യൂഷനെ കുറിച്ചും നമ്മൾ അവെയർ ആവാറുണ്ടല്ലോ, ഈ സൗണ്ടിന്റെ പൊല്യൂഷൻ, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതൊക്കെ ഇതിനേക്കാളൊക്കെ അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പൊല്യൂഷനാണ് തോട്ട് പൊല്യൂഷൻ. കാരണം ഒരു മനുഷ്യന്റെ മനസ്സിന് രാവിലെ ഉണർന്നാൽ തൊട്ട് രാത്രി വരെ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന തോട്ട്സ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ശബ്ദം അതിന്റേതായിട്ടുള്ള ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്തിൽ യാത്ര ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സും അതിന്റെ ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഏത് ടൈപ്പ് ഓഫ് തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് അത്രയും ദൂരത്തേക്ക് പോയിട്ട് തിരിച്ച് നമ്മളത്തേക്ക് വരികയാണ് ചെയ്യാം.
എനിക്ക് പൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ മറ്റു തോട്ട് പൊല്യൂഷൻ എന്ന വാക്ക് വളരെ അപൂർവമായി നമ്മൾ കേട്ടിരുന്നു. അതിന്റെ എനിക്ക് തോന്നുന്നു ഈ തോട്ട് പൊല്യൂഷൻ തന്നെ ആയിരിക്കാം ഇപ്പോ ശാസ്ത്രജ്ഞർ വളരെയധികം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതിയെ ഇത് വളരെയധികം
തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. പ്രകൃതിയെ മാത്രമല്ല മനുഷ്യന്മാരെയും എല്ലാത്തിനും ഒരുപോലെ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, എന്റെ വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ചീത്ത ചിന്തിക്കരുത് എന്നറിയാത്ത ആരും ഇല്ലല്ലോ അല്ലെ. നമ്മുടെ പക്ഷെ വീട്ടില് നമ്മുടെ വീട്ടിൽ ഇന്നും 5 മണിക്ക് വരുന്ന കുട്ടി 5:30 ആ വീട്ടിലിരിക്കുന്ന അമ്മയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത പോസിറ്റീവോ നെഗറ്റീവോ വരെ?
തീർച്ചയായും നെഗറ്റീവ്.
ചിന്തിക്കരുത്, എനിക്കറിയാലോ നെഗറ്റീവ്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് നെഗറ്റീവ് തോട്ട് വരുന്നു, പിന്നെ അത് പറയോ എന്റെ മനസ്സ് എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, കുട്ടി കളിക്കേരിക്കാൻ വേണമെങ്കിൽ. എന്നാലും വീണ്ടും പറയും, എന്റെ ഭഗവാനെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവരുതേ, ശരിയല്ലേ? എന്തുകൊണ്ട്
എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന
നമ്പർ വൺ പൊല്യൂഷൻ ഇതാണ്.
തീർച്ചയായും, കാരണം അത് ഒരു റിയാലിറ്റി അല്ലേ. ലോകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഒരു അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത ഉണ്ടാവേണ്ടതല്ലേ?
ഉണ്ടാവരുത് സത്യത്തില്. കാരണം എന്റെ ഉള്ളിൽ നിന്ന് ഒരു തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾക്കിതൊക്കെ പറയുമ്പോൾ, ഞാൻ ശകുനത്തെ കുറിച്ചൊക്കെ അവള് പറയാറുണ്ടല്ലോ, അവള് പറയും ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ പുറത്തിറങ്ങാൻ നേരത്തെ അവരെ കണ്ടു, അതുകൊണ്ട് ഞാൻ പോയ സമയത്ത് ആ കാര്യം നടന്നിട്ടില്ല. വാസ്തവത്തിൽ അതങ്ങനെയൊന്നുമല്ല, അത് എന്റെ ഒരു അനുഭവം തന്നെയുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാൻ ഒരു യു വി ആൻഡ് സാർ എന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സാറിന്റെ വീട്ടിൽ രണ്ട് പേരെ കുട്ടി, ഒരാള് അമേരിക്കക്കാരന് വളർന്ന കുട്ടി, ഒരാൾ ഇന്ത്യയിലും വളർന്ന കുട്ടിയാണ്. വെക്കേഷൻ രണ്ടുപേരും ഒന്നിച്ചു വന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കൈവിട്ടൊക്കെ വീണ് പൊട്ടുകയാണെങ്കിൽ പറയാം അത് തകർച്ച ഫലം എന്നല്ലേ പറയാം. വിദേശികളുടെ സംസ്കാരം, എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു പൊട്ടിച്ചിട്ടേ ആഘോഷിക്കുള്ളൂ. അപ്പൊ രണ്ടു പേരെ കുട്ടികളെയും കൊണ്ട് സാറ് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ സാറിന്റെ കൈ കൊണ്ട് ഒരു എന്തോ ഒരു ഫ്ലവർ വാസം മറ്റോ വീണ് പൊട്ടി. ഉടനെ ഇന്ത്യക്കാരനായിട്ടുള്ള കുട്ടി പറഞ്ഞു പോലും, മുത്തശ്ശ നമുക്കൊന്ന് പോണ്ടാട്ടോ എന്ന് പറഞ്ഞു. വണ്ടി ഓടിച്ചു പോവല്ലേ മുത്തശ്ശ, നമുക്ക് പോണ്ട. മറ്റേ കുട്ടി പറയാം, മുത്തശ്ശ നമുക്ക് തീർച്ചയായിട്ടും പോയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് എന്താണ്, പക്ഷെ ഇത് പറയുന്നപ്പോ എന്നോട് ആളുകൾ പറയാറുണ്ട്, സിസ്റ്റർ ഈ പറയുന്നത് ശരിയല്ല, കാരണം അങ്ങനെ നമ്മൾ കണ്ടിട്ട് പോകുമ്പോ അതേ ഫലം ഉണ്ടാവുന്നോണ്ടാണല്ലോ നമ്മൾ പിന്നെ അത് വിശ്വസിച്ചു പോകുന്നത് അല്ലേ. പക്ഷെ എന്താ അതിന്റെ റീസൺ എന്നറിയോ, ഇവിടെ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വീണ് പൊട്ടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ കാണുന്നു, വല്ലതും പറയാം അവരെ കണി കൊണ്ട് പോയ മോശം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ല അവരെ ഓൾറെഡി. അപ്പൊ അവരെ കണ്ടതോടുകൂടി എന്റെ മൈൻഡ് എന്നുള്ള തോട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഞാൻ
നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്,
പോയാൽ ശരിയാവാൻ പോണില്ല. അപ്പൊ ആ ഒരു തോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആദ്യം ഒരു എനർജി അവിടേക്ക് അയച്ചു, ഇന്ന് ശരിയാവണ്ടാട്ടോ എന്ന്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചൊല്ലുമ്പോൾ ഓൾറെഡി എന്റെ മനസ്സ് മൈൻഡ് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് ആ കാര്യം ശരിയാവില്ല കേട്ടോ. അപ്പൊ ഉറച്ച തോട്ട് എനർജി ഞാൻ പാസ് ചെയ്ത് ശരിയാവണ്ടാന്നാക്കിയിട്ടാണ് പോണത്. എന്നിട്ട് ചെന്ന് നോക്കുമ്പോ
സിസ്റ്റർ ഇവിടെ വേറൊരു കണക്ഷൻ കൂടി എനിക്ക് തോന്നുന്നു. കാരണം നമ്മള് സമയം വൈകി കുട്ടി വീട്ടിലെത്താൻ വൈകുമ്പോ അമ്മ ആ ചിത്രം കൂടി കാണുന്നുണ്ട് അല്ലേ?
തീർച്ചയായിട്ടും.
വളരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചാണ്, നെഗറ്റീവായ ചിത്രങ്ങൾ കാണുമ്പോൾ അതെങ്ങനെ റിയാലിറ്റി ആയി മാറുന്നു. അപ്പൊ ഈ നിഷേധാത്മകമായ ചിന്തകൾ ചിന്തിച്ച് അമ്മ തന്നെ ആ ഒരു രംഗത്തെ അടുത്തേക്ക്
വലിക്കുകയാണ്. അറിയുന്നില്ല, നമ്മൾ ഒരമ്മ ആഗ്രഹിക്കുന്നില്ല എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു പോകുന്നു. ഇപ്പൊ നമ്മൾ ഡോക്ടറെടുത്ത് പോയി പറയാണ്, ഡോക്ടറെ ഒരു പകർച്ചവ്യാധി നാട്ടു മുഴുവൻ വരുമ്പോ എല്ലാവർക്കും വരുന്നേക്കാൾ ആദ്യം അത് എന്നെ ബാധിക്കുന്നത്. അത് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എന്താ പറയാ, നിങ്ങളുടെ റെസിസ്റ്റൻസ് പവർ മോശമാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അന്വേഷിക്കും. അതുപോലെ ഈ ലോകം ഇത്രമാത്രം നെഗറ്റീവ്ലി പൊല്യൂട്ടഡ് ആയി മാറുമ്പോഴും അത് എന്നെ എന്തുകൊണ്ട് ബാധിക്കുന്നു, എന്റെ റെസിസ്റ്റൻസ് പവർ കുറവാണ്, അഥവാ എന്റെ ഇന്നർ റെസീലിയൻസ് പവർ എന്ന് പറയാം ആന്തരിക ശക്തി വളരെ കുറവായതുകൊണ്ടാണ്. അപ്പൊ അതിനെ എനിക്ക് കൂട്ടിയേ പറ്റൂ, എന്നാലേ ഈ പൊല്യൂഷന്റെ പ്രഭാവത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ പൊല്യൂഷന്റെ പ്രഭാവത്തിന് രക്ഷപ്പെട്ടാൽ മാത്രമേ തോട്ട്സിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ.
സർ, ഈ ചർച്ച തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. ഇന്നത്തെ സമയപരിമിതി മൂലം നമ്മൾ ഇന്ന് ചുരുക്കുകയാണ്. വളരെ മനോഹരമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി. വിഷ്വലൈസേഷൻ എന്ന ഈ കല യഥാർത്ഥത്തിൽ അതൊരു കല തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യണം. കൂടുതൽ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് സമയം കണ്ടെത്തിയതിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഹൃദയംഗമമായ നന്ദി. ജ്യോതിർഗമയ എന്ന മനോഭാവങ്ങളുടെ ഈ പരീക്ഷണശാല കൂടുതൽ കൂടുതൽ മനോഭാവങ്ങളെ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കും. ഇന്ന് വളരെയധികം അമൂല്യമായ നിധികൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മനസ്സിൽ കാണുന്ന ഏതൊരു കാഴ്ചയും സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. അതുകൊണ്ട് ഓരോ ചിന്തകളും സൂക്ഷിച്ചു തന്നെ ചിന്തിക്കണം. പണ്ട് പറഞ്ഞിരുന്നു, പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമുക്കത് മാറ്റിയേ തീരൂ. ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ജ്യോതിർഗമയുടെ ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം
ശരി.